السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. بهمان الله سهود رنجلي ستيو شاسي غلي الله سبحانه وتعالى يوڑي مهتا ينقره تنال كينا ايدان ما سنغلي لبودن عيسي غلي لأي امام نووي رحمة الله عليه يوڑي الاربعون النووية ان وليا پرسدد ما يأچري يوڑي كتاب عن الحمد لله نمال پڑيچو ورنده അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹത്തിനാൽ ഏകദേശം 34 ഹദീസുകളും അത് ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളിലൂടെ നമ്മുടെ ജീവിതത്തിനെ സംസ്കരിച്ചെടുക്കുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നതുപോലെ ജീവിക്കുകയും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ ആക്ഷേപങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുകയും ചെയ്യുക എന്നുള്ളത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ കിതാബിന്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പലപ്പോഴുമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ കേവലം ഒരു കിതാബ് തീർക്കുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശമല്ല. അങ്ങനെ ഒരു ഉദ്ദേശം നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല. മറിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരണം. പഠിക്കുന്ന കാര്യങ്ങൾ എത്ര കുറവാണെങ്കിലും ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഇബാദത്താണ് ദീന് പഠിക്കുക എന്നുള്ളത്. ആ ഒരു നിയത്തോടുകൂടി ദീന് പഠിക്കുകയും ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇൻഷാഅല്ലാ അൽ-അർബഊന നവവിയിലെ 35-ാമത്തെ ഹദീസാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരസ്പരമുള്ള ജീവിതത്തിൽ പരസ്പരം എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്. സാമൂഹിക ജീവി എന്നോളം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ മറ്റുള്ളവരുമായി പ്രയാസവുമില്ലാതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ അവന്റെ ജീവിതം മുന്നോട്ട് പോവാൻ അവൻ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ആദ്യം ഹദീസ് വായിക്കാം. عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه واله وصحبه وسلم لا تحاسدوا ولا تناجشوا ولا تباغضوا ولا تدابروا ولا يبيع بعضكم على بيع بعض وكونوا عباد الله اخوانا المسلم اخو المسلم لا يظلمه ولا يخذله ولا يكذبه ولا يحقره التقوى ها هنا ويشير الى صدره 3 مرات بحسب امرئ من الشر ان يحقر اخاه المسلم كل المسلم على المسلم حرام دمه وماله وعرضه رواه مسلم. امام مسلم رحمه الله عليه ادهتن صحيح الدركن حديثا عن امام نووي رحمه الله عليه 40 النووي له 35-ാമത്തെ ഹദീസ് കൊണ്ടു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേവലം ഏതെങ്കിലും ഒരു ഹദീസ് അല്ല, അല്ലെങ്കിൽ ആർക്കും ആവശ്യമില്ലാത്ത ഒന്നല്ല. മറിച്ച് എല്ലാ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി അവൻ അറിഞ്ഞിരിക്കേണ്ട ചില നിയമങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഹദീസ് ഇമാം നവവി ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞു, ഇത് മുസ്ലിം ഉദ്ധരിച്ചതാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചതാണ്. ഈ ഹദീസ് മൊത്തത്തിൽ നമ്മൾക്ക് സഹീഹ് മുസ്ലിമിൽ കാണാം. വലാ യക്ദിബുഹു എന്നൊരു പദം മാത്രം സഹീഹ് മുസ്ലിമിലില്ല. വലാ യക്ദിബുഹു എന്നൊരു പദം സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ സാധ്യമല്ല. ബാക്കിയുള്ള ഹദീസിന്റെ വചനങ്ങൾ സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ വേണ്ടി സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഇൻഷാഅല്ലാഹ് ഹദീസിന്റെ അർത്ഥത്തിലേക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഈ ആശയങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം, അബൂ ഹുറൈറ എന്ന് പറയുന്നത് സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഹദീസ് റിവായത്ത് ചെയ്ത സ്വഹാബിയാണ്. 5000-ൽ ഹദീസുകൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ ബിൻ സഹർ അദ്ദൗസി എന്നാണ് റളിയല്ലാഹു അൻഹു. വേറെയും ചില അഭിപ്രായങ്ങളുണ്ട്. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ ബിൻ സഹർ അദ്-ദൗസി എന്നാണ്, റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നു. ചില കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിരോധിച്ചു. നമ്മൾക്ക് പൊതുവെ അറിയാം, ശരീഅത്തിന്റെ ഖിത്താബുകളിൽ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും സംസാരങ്ങളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നിരോധിച്ചു കൊണ്ടുവന്നാൽ, ഒരു കാര്യം ചെയ്യരുത് എന്ന് കൊണ്ടുവന്നാൽ, അതുകൊണ്ട് ആദ്യം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹറാമാണ്. ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് എന്നുള്ളൊരു കൽപ്പന പോലെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നിരോധന പോലെ വരികയാണെങ്കിൽ, അത് ശരീഅത്തിൽ ഹറാമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു. ഇന്ന് പല ആൾക്കാരും ശ്രദ്ധിക്കാത്ത ചില മേഖലകൾ, പക്ഷേ അത് വലിയ പാപമാണ്, വലിയ കുറ്റമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹാസദു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ലാ തഹാസദു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം അസൂയയുള്ളവരെ ജീവിക്കരുത്, നിങ്ങൾ പരസ്പരം അസൂയ വെച്ചുകൊണ്ട് നടക്കരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ ഒരു കാര്യം പറയുമ്പോൾ അത് കേവലം സ്വയിഷ്ടപ്രകാരം പറയുന്നതല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിന് ആവശ്യമായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ധാരാളം ആൾക്കാർക്ക് ഈ ഹദീസുകളൊക്കെ ജീവിതത്തിൽ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തഹസദു, നിങ്ങൾ പരസ്പരം അസൂയ വെച്ചുകൊണ്ട് ജീവിക്കാൻ പാടില്ല, പരസ്പരം അസൂയ വെച്ചുകൊണ്ട് ജീവിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അസൂയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹസദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധാരാളം വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ ഹസദിന് നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും തഹ്ഖീഖ് അനുസരിച്ച് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, തമന്നി സവാലി നിഅമത്തി അനിൽ ഗൈർ, തന്റെ സഹോദരന് ലഭിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹം, തന്റെ സഹോദരന് ലഭിച്ചിരിക്കുന്ന ഒരു നിഅമത്ത് അവന് നഷ്ടപ്പെട്ടു പോവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കലാണ്. തന്റെ സഹോദരന് ലഭിച്ചിരിക്കുന്ന ഒരു നിഅമത്ത് നഷ്ടപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നതിനാണ് എന്ത് പറയുക? അസൂയ എന്ന് പറയുക. ഒരു സഹോദരൻ അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല സമ്പത്ത് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവന് നല്ലൊരു വാഹനം നൽകിയിട്ടുണ്ട്, ഇത് അവന് ഇല്ലാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുക, ഇത് അവന് ഇല്ലാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുക, അത് ഹസദിന്റെ പ്രധാന ഒരു ഭാഗമാണ്. തന്റെ സഹോദരന് ലഭിച്ചിരിക്കുന്ന നിഅമത്തുകൾ അവൻ ഇല്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുക എന്നുള്ളത് ഹസദിന്റെ വലിയൊരു ഭാഗമാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പല ആൾക്കാർക്കും ഈ ഒരു അർത്ഥം അറിയാമെങ്കിലും ചില ആൾക്കാർ മനസ്സിലാകാതെ പോകുന്ന ഒരു ആശയമുണ്ട്. ചില ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലൂടെ മനസ്സിലാകാതെ പോകുന്ന ഒരാശയം എന്താണത്? ഒരു വ്യക്തി തന്റെ സഹോദരന് ലഭിച്ചിരിക്കുന്ന ഒരു നിഅമത്ത് കാണുമ്പോൾ ഇത് ലഭിക്കാനൊന്നും അവൻ അർഹനല്ല എന്നൊരു ധാരണ കൊണ്ടാണ് ചില ആൾക്കാർ ആ നിഅമത്ത് നീങ്ങാൻ വേണ്ടി ആഗ്രഹിക്കാറുള്ളത്. ശരിക്കും മനസ്സിലാക്കുക, ചില ആൾക്കാർ തന്റെ സഹോദരൻ ലഭിച്ചിരിക്കുന്ന നിഅമത്തുകൾ നീങ്ങാൻ വേണ്ടി ആഗ്രഹിക്കും. ചോദിച്ചാൽ എന്താ പറയാ? ആ നിയമത്തിനൊന്നും അവൻ അർഹനല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് സർവ്വസാധാരണമായിട്ട് നമ്മൾ കാണുന്ന സംസാരങ്ങളാണ്. ഒരു വ്യക്തി കച്ചവടം തുടങ്ങി വളരെയധികം ഉഷാറായിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ പറയും അതൊന്നും അവൻ അർഹിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ അസൂയ വെക്കും. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള വചനം കൂടുതൽ ഗൗരവപ്പെട്ടതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖളാ ഖദറിനെതിരെയുള്ള കയ്യേറ്റമാണത്. ഒരു വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഫളലും നിഅമത്തും കൊണ്ട് നൽകിയിരിക്കുന്ന നിഅമത്തുകൾ അതിനെ അവൻ അർഹിക്കുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകിയിരിക്കുന്ന കാര്യം അവൻ അർഹതയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ എത്രമാത്രം മോശപ്പെട്ട വിഷയമാണ്. ഒരു അടിമക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്ന നിഅമത്തുകളെ സംബന്ധിച്ച് ആ അടിമ അതിന് അർഹനല്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവർത്തനത്തിൽ നമ്മൾ കുറ്റം പറയുന്നത് പോലെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖളാ ഖദറിൽ നമ്മൾ സംസാരിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് അനുവദനീയമല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ തഹസദു, നിങ്ങൾ പരസ്പരം അസൂയാലുക്കളായി ജീവിക്കരുത്, പരസ്പരം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ ഉണ്ടാവാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം, ഹസദ് എന്ന് പറഞ്ഞാൽ തന്റെ സഹോദരനുള്ള നിഅമത്ത് നീങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുക, അല്ലെങ്കിൽ തന്റെ സഹോദരൻ ഈ നിഅമത്തിനൊന്നും അർഹനല്ല എന്ന് മനസ്സിലാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അതല്ലാതെ ഒരു വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സമ്പത്ത് നൽകിയിട്ടുണ്ട്, ആ വ്യക്തി ആ സമ്പത്തിൽ നിന്ന് ജനങ്ങൾക്ക് ചെലവഴിക്കുന്നു, അവർക്ക് വേണ്ടിയിട്ട് സദഖ ചെയ്യുന്നു, ഇത് കാണുന്ന മറ്റൊരു സഹോദരൻ ആഗ്രഹിക്കുകയാണ് എനിക്കും അതേപോലെ സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ചെലവാക്കാമായിരുന്നു, മറ്റേ സഹോദരന്റെ അടുക്കലുള്ള നിഅമത്ത് നീങ്ങണം എന്നൊന്നും ഇദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അതൊരിക്കലും ശരീഅത്ത് വിലക്കിയതല്ല. മറിച്ച് ഒരു വ്യക്തിക്കുള്ള ഖൈർ തനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതിൽ ശരീഅത്ത് വിലക്കുന്നില്ല. മറിച്ച് ഒരു വ്യക്തിക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിഅമത്തുകൾ നീങ്ങിയിരുന്നെങ്കിൽ, അതേപോലെ തന്നെ ഒരു വ്യക്തിക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിഅമത്തുകൾക്ക് അവൻ അർഹനല്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഹസദ് എന്ന് ശരീഅത്തിന്റെ ഉലമാക്കൾ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ഈ മസ്അല തഹ്ഖീഖായിട്ട് ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക്, എന്റെ സംസാരം കേൾക്കുന്ന സഹോദരന്മാർക്കും സഹോദരിമാർക്കും അള്ളാഹുവിന്റെ റസൂൽ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നസീഹത്ത് എന്താണ്? ലാ തഹാസദു, നിങ്ങൾ ജീവിതത്തിൽ പരസ്പരം അസൂയ വെച്ചുകൊണ്ട് ജീവിക്കരുത്. ആരോടും അസൂയ പറ്റില്ല, ആരോടാണെങ്കിലും അസൂയ വെക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പഠിപ്പിക്കുന്നു, ഇയ്യാകും വൽ ഹസദ്, ജനങ്ങളെ നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക. വൽ ഹസദ്, അസൂയയെ നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കണം, അസൂയയെ സൂക്ഷിക്കണം. എന്തുകൊണ്ടാണ്? ഫൈനൽ ഹസദ യഅകുലുൽ ഹസനാതി കമ തഅകുലുൻ നാറുൽ ഹതബ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീ വിറകിനെ നശിപ്പിക്കുന്നത് പോലെ, വിറകിനെ തിന്നത് പോലെ അസൂയ സൽക്കർമ്മങ്ങളെ ഇല്ലാതാക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തീ എത്ര വേഗത്തിലാണോ വിറകിനെ നശിപ്പിക്കുന്നത്, അതേപോലെ അസൂയ സൽക്കർമ്മങ്ങളെ നശിപ്പിച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല, മറിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാ ഖദറിനെതിരെയുള്ള ഒരു കയ്യേറ്റമാണ്, അള്ളാഹുവിന്റെ ഖളാ ഖദറിനെതിരെയുള്ള ഒരു കയ്യേറ്റമാണ് ഹസദ് എന്നുള്ളത്. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്റെ സഹോദരനുള്ള നിഅമത്ത് നീങ്ങാനല്ല ആഗ്രഹിക്കേണ്ടത്, മറിച്ച് തന്നെക്ക് സന്തോഷമുണ്ടാവേണ്ട ഒരു സാഹചര്യം എന്താ? തന്റെ സഹോദരന്റെ ഖൈർ കാണുമ്പോൾ, തന്റെ സഹോദരന് ഒരു പ്രശ്നവുമില്ലാതെ ജീവിക്കുന്നത് കാണുമ്പോൾ, അത് കാണുമ്പോൾ മനസ്സ് സന്തോഷിക്കേണ്ടവനാണ് മുസ്ലിം. അതല്ലാതെ തന്റെ സഹോദരന് നൽകപ്പെട്ടിരിക്കുന്ന നിഅമത്ത് കാണുമ്പോൾ മനസ്സിന് ചൊറിച്ചിലുണ്ടാവേണ്ടവനല്ല മുസ്ലിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബ ലി നഫ്സി. ഒരു വ്യക്തി തന്റെ നഫ്സിന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് ബാക്കിയുള്ള ആൾക്കാർക്കും വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ ഒരുത്തരുണ്ടെയും ഈമാൻ പൂർണ്ണമാവില്ല. തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യം തന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളുടെയും ഈമാൻ പൂർണ്ണമാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുക, എന്റെ ജീവിതത്തിൽ ഞാൻ അസൂയ വെച്ചുകൊണ്ടാണോ ജീവിക്കുന്നത്. ചില ആൾക്കാർ അസൂയ എന്നൊരു പേരൊന്നും മനസ്സിൽ വരുന്നുണ്ടാവില്ല, പക്ഷെ അവരുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങൾ, ജീവിതത്തിൽ അവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ശരിയായ അസൂയാലുക്കളെ പോലും കവച്ചു വെക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കും പല ആൾക്കാരുടെയും ജീവിതത്തിൽ. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ശരീരത്തിന് നമ്മൾ വിചാരണ നടത്താൻ വേണ്ടി തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് ഓരോരോ ആൾക്കാരും സ്വയം നഫ്സിനോട് ചോദിക്കുക, എനിക്ക് ഈ മാരകമായ അസുഖമുണ്ടോ ജീവിതത്തിൽ? എന്റെ അമലുകളെ നശിപ്പിക്കാൻ മാത്രം എന്റെ ജീവിതത്തിൽ അസൂയുള്ളവനാണോ ഞാൻ? തുടങ്ങിയ കാര്യങ്ങൾ എപ്പോഴും ചിന്തയിലുണ്ടാവുക. ഇത്തരത്തിലുള്ള മോശമായ ഗുണങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സദാസമയം കാവൽ ചോദിക്കുക. ഈ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആദ്യം പറഞ്ഞു, ലാ തഹസദു, നിങ്ങൾ പരസ്പരം അസൂയാലുക്കളാവരുത്, അസൂയ വെച്ചുകൊണ്ട് ജീവിക്കരുത്. രണ്ടാമത്തെ എന്താണ്? വലാ തനാജഷു, നിങ്ങൾ പരസ്പരം നജിഷ് ചെയ്യരുത്. എന്താണ് നജിഷ് എന്ന് പറഞ്ഞാൽ? നജിഷ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാർ ധാരാളം തഫ്സീറുകൾ അതിന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം, ആരും ആരോടും വഞ്ചന കാണിക്കരുത്, ആരും ആരോടും വഞ്ചന കാണിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വലാ തനാജഷു, ആരും ആരോടും വഞ്ചന കാണിക്കരുത്, ആരോടും വിശ്വാസ വഞ്ചന കാണിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട എന്തെങ്കിലും ഹക്ക്, ഒരു വ്യക്തി അവകാശപ്പെടുന്ന അവന്റേതായ വല്ല കാര്യവും അവന് ലഭിക്കാതിരിക്കാൻ തെറ്റായ മാർഗങ്ങൾ ഒരിക്കലും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല, തെറ്റായ മാർഗങ്ങൾ ഒരിക്കലും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല, ആരോടും വഞ്ചന കാണിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തനാജഷു, നിങ്ങൾ ആരോടും വഞ്ചന കാണിക്കാൻ വേണ്ടി പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു. നിങ്ങൾക്കറിയാം, ശരീഅത്തിൽ നമ്മൾക്ക് വിലക്കിയിരിക്കുന്ന ഒരു കച്ചവടമാണ് ബൈഉ നജഷ് എന്ന് പറഞ്ഞാൽ ആൾക്കാരോട് വഞ്ചന കാണിക്കുക. ബൈഉ നജഷ് അല്ലെങ്കിൽ ബൈഉ നജഷ്, രണ്ട് രീതിയിൽ നമ്മൾക്ക് പറയാം. ആൾക്കാരോട് വഞ്ചന കാണിക്കുക, ആൾക്കാരോട് വഞ്ചന കാണിക്കുക, ഇതൊരിക്കലും ശരീഅത്ത് അനുവദിക്കുന്ന കാര്യമല്ല, ഒരിക്കലും ശരീഅത്ത് അനുവദിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം എപ്പോഴും നമ്മൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. അതിൽപ്പെട്ട ബയോനെഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി ഒരു സാധനത്തിന് വില പറയുക, എന്ന് പറഞ്ഞാൽ ഞാനൊരു കടയിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി കയറി ചെന്നു. ഒരു സാധനത്തിന്റെ വില ഞാൻ അന്വേഷിച്ചു, എത്രയാ പൈസ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, പിടിക്കാരൻ പറഞ്ഞു 10 രൂപയാണ്. ഈ സമയം മറ്റൊരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ആ സാധനം എനിക്ക് 11 രൂപക്ക് തരുമെന്ന് ചോദിച്ചു. 11 രൂപക്ക് തരുമെന്ന് ചോദിച്ചു. ഈ വന്ന വ്യക്തിയുടെ ഉദ്ദേശം എന്തല്ല, സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അദ്ദേഹം 11 പറഞ്ഞാൽ ഞാന് 12 പറഞ്ഞിട്ട് സാധനം വാങ്ങിക്കും എന്ന ഉദ്ദേശത്തിലാണ് ഇവൻ 11 പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ പീഡിക്കാരന് കച്ചവടം ഉണ്ടാക്കി കൊടുക്കാൻ ഇവൻ സ്വീകരിക്കുന്ന ഒരു രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായിട്ട് അത് വിലക്കി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരോടും നമ്മൾ വഞ്ചന കാണിക്കാൻ പാടില്ല. വല തനജഷു, നിങ്ങൾ പരസ്പരം വഞ്ചന കാണിക്കരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല തബാഗളു, നിങ്ങൾ പരസ്പരം കോപിക്കരുത്, നിങ്ങൾ പരസ്പരം കോപിക്കരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് നമ്മൾ ഒരാളോട് കോപിച്ചുകൊണ്ട് തുടങ്ങുന്നതാണെങ്കിലും, ഒരാൾ നമ്മോട് ഇങ്ങോട്ട് കോപിച്ചാൽ അങ്ങോട്ട് കോപിക്കുന്നതാണെങ്കിലും, രണ്ടാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കി. ഒരാൾ നമ്മോട് ഇങ്ങോട്ട് കോപിച്ചാൽ തിരിച്ചു കോപിച്ചു പോകും ചില ആൾക്കാർ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കി. അതേപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് ഒരാളോട് കോപിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കി. ലാ തബാഗളു, നിങ്ങൾ പരസ്പരം കോപം വെച്ചുകൊണ്ട് നടക്കരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിങ്ങൾ പരസ്പരം കോപം വെച്ചുകൊണ്ട് നടക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദീനീയായ കാര്യങ്ങൾക്കാണെങ്കിൽ നമ്മൾക്ക് ഒരാളോട് കോപിക്കാം, ദീനീയായ കാര്യങ്ങൾക്കാണെങ്കിൽ നമ്മൾക്ക് ഒരാളോട് കോപിക്കാം. ഒരു വ്യക്തി ബിദഅത്ത് ചെയ്യുന്നത് നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഷിർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു, അല്ലെങ്കിൽ പാപങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു, നമുക്ക് അയാളോട് കോപിക്കാം, അയാളോട് വിഷയങ്ങൾ സംസാരിക്കാം, ആ വിഷയത്തിൽ ചെറിയൊരു കോപം ഉണ്ടാവുന്നത് തെറ്റല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കിയ കാര്യങ്ങൾ ദുനിയാവിലുണ്ടാകുമ്പോൾ കോപിക്കാറുണ്ട് എന്ന് ഹദീസുകൾ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് അത് പ്രകടമാവാറുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീനീയായ ഷിആറുകൾ അടിച്ചമർത്തപ്പെടുമ്പോൾ, ശരീഅത്തിന് മങ്ങലേൽപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ജനങ്ങൾ ചെയ്യുമ്പോൾ, ഇസ്ലാമിന്റെ രാജപാതയിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ആൾക്കാർ മെനക്കെടുമ്പോൾ, അവിടെ നമ്മൾ കോപിക്കാം. ആ കോപിക്കൽ ശരീഅത്ത് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അതല്ലാതെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഇന്ന് ജനങ്ങൾക്കിടയിൽ കാണുന്നത് പോലെ ആവശ്യമില്ലാത്ത രീതിയിൽ, എന്ന് പറഞ്ഞാൽ ശരീഅത്തിന്റെ ഭാഷയിൽ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഈ കോപങ്ങൾ ഒരിക്കലും ഇസ്ലാം നമ്മൾക്ക് അനുവദിക്കുന്നതല്ല എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. ലാ തബാഗളു, നിങ്ങൾ പരസ്പരം കോപിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് നമ്മുടെ ചങ്ങാതിമാരോടാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപഴകുന്ന നമ്മുടെ ഭാര്യയോടാണെങ്കിലും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ചില ആൾക്കാർ തന്റെ ഭാര്യയോട് കോപിച്ച കാരണത്താൽ ഭാര്യയെ സംബന്ധിച്ച് പലതും എടുത്തു പറയും, അല്ലെങ്കിൽ പലതും തന്റെ സുഹൃത്തുക്കളോടൊക്കെ പറയും. ആ ഭാര്യയിലുള്ള തെറ്റുകളും കുറവുകളും ഒക്കെ ചിലപ്പോൾ എടുത്തു പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ, ലാ യഫ്റഖ് മുഅ്മിനുൻ മുഅ്മിന ഇൻ കരിഹ മിൻഹ ഖുലുഖൻ റളിയ മിൻഹ ആഖർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് മുസ്ലിം ഉദ്ധരിക്കുന്നതായി കാണാം. ലാ യഫ്റഖ് മുഅ്മിനുൻ മുഅ്മിന ഇൻ കരിഹ മിൻഹ ഖുലുഖൻ റളിയ മിൻഹ ആഖർ. ഒരു മുഅ്മിനായ സഹോദരനും തന്റെ മുഅ്മിനായ ഭാര്യയെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞു നടക്കരുത്, ഒന്നും മോശമായിട്ട് പറഞ്ഞു നടക്കരുത്. ഒരു പക്ഷേ ആ സഹോദരിയുടെ ജീവിതത്തിൽ നിന്ന് നിനക്ക് ഇഷ്ടപ്പെടാത്ത വല്ല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിനക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ആ സഹോദരിയുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് യാതൊരു കാരണവശാലും അങ്ങനെ പറഞ്ഞു നടക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ നമ്മൾക്ക് പഠിപ്പിച്ചെന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? നിങ്ങൾ ആരോടും അസൂയ വെച്ചുകൊണ്ട് നടക്കരുത്. രണ്ടാമത്തെ കാര്യം, ആൾക്കാരോട് നിങ്ങൾ വഞ്ചന കാണിക്കരുത്. മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ആരോടും കോപം വെച്ചുകൊണ്ട് നടക്കരുത്, ആരോടും ദേഷ്യം വെച്ചുകൊണ്ട് നടക്കരുത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ തദാബറു, നിങ്ങൾക്കിടയിൽ ബന്ധം വിച്ഛേദിക്കപ്പെടാൻ കാരണമാകുന്ന ഒന്നും നിങ്ങൾ ചെയ്യരുത്. അത് വാക്കുകളാണെങ്കിലും പ്രവർത്തനങ്ങളാണെങ്കിലും എഴുത്തുകളാണെങ്കിലും സൂചനകളാണെങ്കിലും ഒന്നും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്കിടയിൽ ബന്ധം വിച്ഛേദിക്കപ്പെടാൻ കാരണമാകുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ടവരെ, നമ്മൾക്കിടയിൽ നമ്മുടെ ബന്ധത്തിന് വിള്ളൽ ഉണ്ടാവുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് നല്ലതല്ല എന്ന് മാത്രമല്ല, ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തദാബറു, നിങ്ങൾ പരസ്പരം അത്തരത്തിൽ തെറ്റിപ്പിരിയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കി. എത്ര ഗൗരവപ്പെട്ട വിഷയമാണ്! ഇന്ന് നമ്മുടെ നാട്ടിൽ ചിന്തിച്ചു നോക്കിയേ, എത്രയോ ആൾക്കാർ, സുഹൃത്തുക്കളാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും ഉപ്പയും മക്കളാണെങ്കിലും, എത്രയോ ആൾക്കാർ പരസ്പരം പിരിഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തജാബറു, നിങ്ങൾ പരസ്പരം ബന്ധം വിച്ഛേദിക്കുന്ന ഒരു കാരണവും നിങ്ങൾ നടത്തിപ്പോകരുത്. വാക്കുകളാണെങ്കിലും പ്രവർത്തനങ്ങളാണെങ്കിലും സൂചനകളാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു ജീവിതത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാവുന്ന ഒരു പ്രവർത്തനവും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എത്രയോ കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ട്. എത്രയോ കുടുംബങ്ങൾക്കിടയിൽ ശരീഅത്തിന്റെ കാരണമാണോ, അല്ല, ഒന്നിക്കൽ സ്വത്തിന്റെ വിഷയത്തിൽ, വാശിയുടെ വിഷയത്തിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പരസ്പരം ബന്ധം വിച്ഛേദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ബന്ധത്തിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ധാരാളം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിമിൻ, കുടുംബ ബന്ധം വിച്ഛേദിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ കുടുംബം വന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പറയും, മൻ വസ്വലനി വസ്വലഹുല്ലാ വമൻ ഖതഅനി ഖതഅഹുല്ലാ, അല്ലാഹുവേ ആരെങ്കിലും കുടുംബബന്ധം ചേർത്തിട്ടുണ്ടെങ്കിൽ അവനെ നീ ചേർക്കണം, ആരെങ്കിലും കുടുംബബന്ധം വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിൽ അവനെ നീ മുറിച്ചു കളയണമെന്ന് കുടുംബബന്ധം വന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പറയുമെന്ന ഹദീസുകൾ നമ്മൾ കേട്ടവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്റെ സംസാരം കേൾക്കുന്ന സഹോദരന്മാർ സഹോദരിമാർ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരോടെങ്കിലും ബന്ധം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് നന്നാവുക. ചില ആൾക്കാർക്ക് ഒരു തോന്നലുണ്ടാകും, ഞാൻ എങ്ങനെയാ നന്നാവുക, എനിക്ക് കുറവല്ലേ. പ്രിയപ്പെട്ടവരെ, കുറവല്ല, ഒരിക്കലും കുറവല്ല. മറിച്ച് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ജീവിത രീതി നമ്മൾക്ക് ഇസ്സത്താണ്. ആൾക്കാർ നമ്മളെ കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും വിമർശിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഖൈറുകൾ മാത്രമാണ്, അള്ളാഹുമായിട്ട് എടുക്കാനുള്ള മാർഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തദബറു, നിങ്ങൾക്കിടയിൽ പരസ്പരം ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും മുസ്ലിം സമുദായമേ നിങ്ങൾ ചെയ്യരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നസീഹത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക. എന്റെ സംസാരം കേൾക്കുന്ന വല്ല സഹോദരങ്ങളും തന്നെ മാതാപിതാക്കളുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ശരിയാവാൻ വേണ്ടി പരിശ്രമിക്കുക. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. 60-70 വർഷം ജീവിക്കുന്ന ഈ ദുനിയാവിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ പേരിൽ പരസ്പരം തല്ലുകൂടി കുടുംബബന്ധം വിച്ഛേദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെടുത്തുന്നത് ആഖിറമാണെന്നൊരു ബോധം സദാസമയം ജീവിതത്തിൽ ഉണ്ടാവുക. ദുനിയാവിന്റെ സുഖാഡംബരങ്ങൾ കണ്ടുകൊണ്ട് കണ്ണഞ്ചി പോവേണ്ടവരല്ല മുസ്ലിം സമുദായം എന്നൊരു തോന്നൽ സദാസമയം മനസ്സിലുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ തദബറു, നിങ്ങൾ പരസ്പരം ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദുനിയാവിന്റെ ആവശ്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം, യാതൊരു കാരണവശാലും ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ പാടില്ല. ഇനി ഒരു വ്യക്തി മനുഷ്യനാണ്, സ്വാഭാവികമായിട്ട് ആരോടെങ്കിലും തർക്കിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തിന് സംസാരമായാൽ മനസ്സിന്റെ അകത്ത് വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടാകും, അത് കാരണം ഇണ്ടാതിരിക്കും. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ തെറ്റില്ല, നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. നിൽക്കുന്നുണ്ടെങ്കിൽ തെറ്റില്ല. എത്ര ദിവസം വരെ? 3 ദിവസം വരെ. 3 ദിവസം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യഹ്ജുറു മുസ്ലിമുൻ അഖാഹു ഫൗഖ സലാസിൻ യൽതഖിയാനി ഫയുഅരിദു ഹാദാ വയുഅരിദു ഹാദാ വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം. രണ്ട് സഹോദരന്മാർ പരസ്പരം 3 ദിവസത്തിലധികം മിണ്ടാതിരിക്കുന്നത് ഒരിക്കലും അവർക്ക് അനുവദനീയമല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇനി അഥവാ രണ്ട് സഹോദരങ്ങൾക്കിടയിൽ അത്തരത്തിലൊരു പ്രശ്നമുണ്ടായെങ്കിൽ എന്താ അവർ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം, ആരാണോ ആദ്യം സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് അവനാണ് ഏറ്റവും നല്ലവൻ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്റെ സംസാരം കേൾക്കുന്ന നിങ്ങൾക്കിടയിലും നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിലും വല്ല ഫിത്നകളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ, തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് സലാം പറയുക. അപ്പോൾ നിങ്ങൾക്ക് എന്താവാൻ സാധിക്കും? പ്രവാചകന്റെ നാവിലൂടെ ഏറ്റവും നല്ലവരെന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ചവരിൽ ഉൾപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. എത്ര വലിയ നിഅമത്താണ് പ്രിയപ്പെട്ടവർ, എത്ര വലിയ നിഅമത്താണ്. ഇനി നമ്മൾ അദ്ദേഹത്തോട് പോയി, ചില റിവായത്തുകളിൽ വന്നതുപോലെ, അൽബാദി ഉബിസ്സലാം ബരി ഉമ്മിൻ അൽ കിബർ, ആരെങ്കിലും സലാമ് കൊണ്ട് ആരംഭിക്കുന്നുണ്ടെങ്കിൽ അവൻ കിബറിൽ നിന്ന് ഒഴിവായവനാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മളൊരു വ്യക്തിയോട് പ്രശ്നമുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, എനിക്ക് നിന്നോട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ മാപ്പാക്കാൻ തയ്യാറാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ ഒരു പക്ഷേ അവൻ തള്ളിയാലും നമ്മൾക്ക് എന്താ പ്രശ്നം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം നമ്മൾ ജീവിതത്തിൽ ചെയ്തവരല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലുമായിട്ട് അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നന്നാവാൻ വേണ്ടി പരിശ്രമിക്കുക. ഇനി ഒരു വ്യക്തി തന്റെ സഹോദരങ്ങളോട് തെറ്റിയിരിക്കുന്നത് ദീനിയായ കാര്യത്തിനാണെങ്കിലോ അത് പ്രശ്നമില്ല. ദീനിയായ കാര്യത്തിനാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ അവിടെയുള്ള ഷർത്ത് എന്താണ്? ഒരു സഹോദരൻ മറ്റൊരു സഹോദരനോട് ദീനിയായ വിഷയങ്ങളിൽ തെറ്റുന്നതിലൂടെ ആരോടാണോ ബന്ധം വിച്ഛേദിക്കുന്നത് അവൻ നന്നാകും എന്നൊരു പ്രതീക്ഷ ഉണ്ടാവണം. ഉദാഹരണത്തിന്, എൻ്റെ ഒരു സഹോദരൻ തെറ്റ് ചെയ്യുന്നതായി ഞാൻ കണ്ടു. അപ്പം എനിക്കറിയാം ഞാൻ അവനോട് ബന്ധം ഒഴിവാക്കിയാൽ അവൻ നന്നാകും. എന്റെ സഹോദരൻ ഉദാഹരണത്തിന് സിഗരറ്റ് വലിക്കുന്നത് ഞാൻ കണ്ടു. ഏത് കാര്യമായിക്കൊള്ളട്ടെ, സിഗരറ്റ് വലിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ എനിക്കറിയാം ഞാൻ അവനോട് ഈ വിഷയത്തിന്റെ ബന്ധം വിച്ഛേദിച്ചാൽ അവൻ എന്റെ ജീവിതത്തിൽ സിഗരറ്റ് വലിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ബന്ധം മുറിക്കുക എന്നുള്ളത് ശരിയാക്കി പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അവിടെ നമ്മൾ നിർബന്ധമായും ചെയ്യണം, അവിടെ നമ്മൾ അത് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. ഇനി മറ്റൊരു സഹോദരൻ, അവൻ സിഗരറ്റ് വലിക്കുന്നുണ്ട്. അവനോട് ഞാൻ പറഞ്ഞു സിഗരറ്റ് വലിക്കരുത്, എനിക്കറിയാം ഞാൻ അവനോട് മിണ്ടിയാലും ഇല്ലെങ്കിലും അവൻ സിഗരറ്റ് വലിക്കും. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ബന്ധം മുറിക്കാൻ പാടില്ല, ബന്ധം മുറിക്കാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ആ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചെയ്ത തെറ്റിന്റെ പേരിൽ, ഗസ്വത്ത് തബൂക്കിൽ, തബൂക്ക് യുദ്ധത്തിൽ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ കൂടെ വേറെ രണ്ട് ആൾക്കാരോടും ദിവസങ്ങളോളം, ഏകദേശം 50 ദിവസങ്ങൾ മിണ്ടാതിരുന്നതായി ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുമായിട്ട് ചില ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിണങ്ങി നിന്നിരുന്നു ശരീഅത്തിന്റെ കാരണത്താൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരീഅത്ത് പ്രോത്സാഹിപ്പിക്കുന്ന കാരണങ്ങളാണെങ്കിൽ നമ്മൾക്ക് പിണങ്ങി നിൽക്കാം, തെറ്റി നിൽക്കാം. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ പിണങ്ങുന്നതിലൂടെ ആ ഒരു ഖൈർ നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് എപ്പോഴേ മാറി നിൽക്കാൻ അനുവദനീയാവാം. ഉദാഹരണത്തിന്, ഒരു സഹോദരൻ, ഒരു വ്യക്തി, അവൻ കള്ളുകുടിക്കുന്നുണ്ട്, അവൻ കള്ളുകുടിക്കുന്നുണ്ട്. അപ്പൊ ആ കള്ളുകുടിയനോട് ഞാൻ ബന്ധം ഒഴിവാക്കിയാൽ അവൻ കള്ളുകുടി നിർത്തും എന്നെനിക്കറിയെങ്കിൽ ഞാൻ അവനെ സംബന്ധിച്ചിടത്തോളം ബന്ധം ഒഴിവാക്കൽ വാജിബാണ്. ഇനി നേരെ മറിച്ച് എനിക്കറിയാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ല, അവൻ എന്തായാലും കള്ളുകുടിക്കും. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നസിഹത്ത് കൊടുക്കുക, ബന്ധം കുറക്കുക. കാരണം എന്താ? തെറ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ബന്ധം നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ അത് ബാധിക്കും, നമ്മുടെ ജീവിതത്തിൽ അത് ബാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അർറജുലു അലാ ദീനി ഖലീലി, എല്ലാവരും അവന്റെ സഹോദരന്റെ ദീന് പോലെയാണ്, അവന്റെ സുഹൃത്തുക്കളുടെ ദീന് പോലെയാണ്. ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് ആരെയാണ് സഹോദരങ്ങളായി സ്വീകരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കാൻ നമ്മോട് കൽപ്പിച്ചു. അതിനുശേഷം പ്രവാചകൻ പറഞ്ഞു, വലാ യബിഉ ബഅദുക്കും അലാ ബൈഇ ബഅദ്, നിങ്ങളിൽ ഒരാളും മറ്റൊരു സഹോദരന്റെ കച്ചവടത്തിന്റെ മുകളിൽ ഒരു കച്ചവടം നടത്താൻ പാടില്ല. വലാ യബിഉ ബഅദുക്കും അലാ ബൈഇ ബഅദ്, നിങ്ങളിൽ ഒരാളും തന്റെ സഹോദരൻ നടത്തിയിരിക്കുന്ന കച്ചവടത്തിന്റെ മുകളിൽ ഒരു കച്ചവടം നടത്താൻ പാടില്ല. പ്രിയപ്പെട്ടവർ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ രൂപം എന്താണ്? ഉദാഹരണത്തിന്, ഞാനൊരു കടയിലേക്ക് കയറി ചെന്നു, അവിടെ അദ്ദേഹം ഒരു സാധനം വിൽക്കുന്നുണ്ട്. അവിടെ ഉദാഹരണത്തിന് എനിക്ക് ആവശ്യമുള്ള ഒരു സാധനം, ഉദാഹരണത്തിന് ഒരു പുസ്തകം ആയിക്കൊള്ളട്ടെ, ഞാൻ അവിടെ ചെന്നിട്ട് കടയിലുള്ള ആളോട് പറഞ്ഞു, എനിക്ക് ഈ പുസ്തകം ആവശ്യമുണ്ട്, എനിക്ക് ഈ പുസ്തകം ആവശ്യമുണ്ട്. അപ്പൊ കടക്കാരൻ എന്നോട് പറഞ്ഞു, ഓക്കെ, ഈ പുസ്തകത്തിന് 10 രൂപയാണ് വില, അല്ലെങ്കിൽ 20 രൂപയാണ് വില, 20 രൂപയാണ് വില എന്ന് പറഞ്ഞു. അപ്പം അതിന് ഓക്കെ പറഞ്ഞു കച്ചവടക്കാരൻ, 20 രൂപ പറഞ്ഞു, ഞാൻ അതിൽ ഓക്കെ ആയി, വാങ്ങിക്കാം എന്ന തീരുമാനത്തിലെത്തി. അപ്പൊ ഒരു വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു കച്ചവടക്കാരനോട്, ഞാൻ താങ്കൾക്ക് 25 രൂപ തരാം, എനിക്ക് ആ ബുക്ക് വേണം, ഞാൻ താങ്കൾക്ക് 25 രൂപ തരാം, എനിക്ക് ആ പുസ്തകം വേണം. അങ്ങനെ ആ വ്യക്തി ചെയ്യുന്ന ആ പ്രവർത്തനം ഉണ്ടല്ലോ, അത് ഹറാമാണ്. ആ വ്യക്തി അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് ഹറാമാണ്, അവൻ പാപിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ യബിഉ ബഅദുക്കും അലാ ബൈഇ ബഅദ്, തന്റെ സഹോദരൻ നടത്തിയിരിക്കുന്ന കച്ചവടത്തിന്റെ മുകളിൽ നിങ്ങൾ ആരും കച്ചവടം നടത്താൻ പാടില്ല. തന്റെ സഹോദരൻ നടത്തിയിരിക്കുന്ന കച്ചവടത്തിന്റെ മുകളിൽ നിങ്ങൾ ആരും കച്ചവടം നടത്താൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ആ ഒരു കാര്യം എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം, അതേപോലെ തന്നെ ഇതിന്റെ മറ്റൊരു രൂപം എന്താണ്? ഞാനൊരു കടയിലേക്ക് കയറി ചെന്നു, ആ കടയിലിരിക്കുന്ന കച്ചവടക്കാരോട് ഞാനൊരു കിതാബ് ആവശ്യപ്പെട്ടു. ആ കച്ചവടക്കാരൻ പറഞ്ഞു, എന്റെ കയ്യിൽ ആ കിതാബുണ്ട്, 10 റിയാലാണ് അതിന്റെ വില, അല്ലെങ്കിൽ 10 രൂപയാണ് അതിന്റെ വില. അങ്ങനെ ഞാൻ ആ കച്ചവടക്കാരനുമായി പറഞ്ഞു, ഉറപ്പിച്ചു സാധനം വാങ്ങിക്കാമെന്ന നിലയിലെത്തി. ഈ സമയം അപ്പുറത്തെ പീടികയിലെ കച്ചവടക്കാരൻ ഇത് കണ്ടു. അദ്ദേഹം നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അടുക്കൽ വരാണെങ്കിൽ ഞാൻ 9 രൂപക്ക് ആ പുസ്തകം തരാം. അങ്ങനെ ചെയ്യലും ഹറാമാണ്. ഈ 2 രൂപ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്നാമത്തേതിൽ നഷ്ടമായിരിക്കാണ്, വാങ്ങാൻ വേണ്ടി വന്ന ആൾക്കാണ്. ഒന്നാമത്തേതിൽ നഷ്ടം വാങ്ങാൻ വേണ്ടി വന്ന ആൾക്കാണ്, രണ്ടാമത്തേതിൽ നഷ്ടം കച്ചവടക്കാരനാണ്. ഈ 2 രൂപവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി രൂപത്തിൽ ഉൾപ്പെടും. വലാ യബിഉ ബഅദുക്കും അലാ ബൈഇ ബഅദ്, നിങ്ങളിൽ ആരും തന്റെ സഹോദരന്റെ കച്ചവടത്തിന്റെ മുകളിൽ കയറ്റി കച്ചവടം ചെയ്യാൻ പാടില്ല. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാവുക. അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാവുക. അള്ളാഹു പറഞ്ഞതുപോലെ സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും അവർക്കിടയിൽ പരസ്പരം സഹോദരങ്ങളാണ്. അവർ പരസ്പരം നന്മ കൽപ്പിക്കുന്നു, തിന്മ നിരോധിക്കുന്നു. ഇതൊക്കെ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസികൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന മഹത്വമാണ്, പദവിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ഇജ്ജത്ത്, എത്ര വലിയ ഇജ്ജത്ത്! അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മൾക്ക് ഒരു ഉമ്മയെ പോലെ അല്ല, അതിനേക്കാളും നല്ല രീതിയിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരോടും വഞ്ചന ഉണ്ടാക്കാൻ പാടില്ല. ആരെയും വഞ്ചിക്കരുത്, ആരെയും വഞ്ചിക്കരുത്. നിങ്ങൾക്കിടയിൽ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന ഒരു കാര്യവും നിങ്ങൾ അടുത്തു പോകരുത്. ആരോടും കോപം വെച്ചുകൊണ്ട് ജീവിക്കരുത്. ആരോടും അസൂയ ഉണ്ടാവരുത്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. തന്റെ സഹോദരൻ ചെയ്തിരിക്കുന്ന കച്ചവടത്തിന്റെ മുകളിൽ മറ്റൊരു കച്ചവടം ചെയ്യരുത്. മറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, പരസ്പരം സഹോദരങ്ങളെ പോലെ നിങ്ങൾ ജീവിക്കണം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എത്ര വലിയ ഇജ്ജത്താ പ്രിയപ്പെട്ടവരെ ഇസ്ലാം, എത്ര വലിയ ഇജ്ജത്താണ്! അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അടിയാറുകളെ, നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാവുക, സഹോദരങ്ങളെ പോലെ ജീവിക്കുക. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, തീർച്ചയായും സത്യവിശ്വാസികൾ എന്നുള്ളത് സഹോദരങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, മുസ്ലിമിന്റെ യഥാർത്ഥത്തെ സംബന്ധിച്ച്, മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്റെ സഹോദരനായ, മുസ്ലിം സഹോദരനെ സംബന്ധിച്ചിടത്തോളം അവനൊരു അഖാണ്, സഹോദരനാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സഹോദരനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സഹോദരനാണ്, കുടുംബ ബന്ധമില്ലെങ്കിലും. അവൻക്കിടയിൽ കുടുംബ ബന്ധമില്ലെങ്കിലും മഷ്രിഖിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മഗ്രിബിലുള്ള മറ്റൊരു മുസ്ലിം സഹോദരനാണ്. മനസ്സിലാകാൻ ഒന്നുകൂടി എളുപ്പം, ഇന്ത്യയിൽ ജീവിക്കുന്ന, കേരളത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മദീനയിൽ ജീവിക്കുന്ന മറ്റൊരു മുസ്ലിം അവനെ സംബന്ധിച്ചിടത്തോളം സഹോദരനാണ്. അവർ പരസ്പരം അറിയില്ലെങ്കിലും, അവർ പരസ്പരം പ്രശ്നമില്ലെങ്കിലും. അതുകൊണ്ടാണ് ഉദാഹരണത്തിന് കേരളത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിന് പ്രയാസമുണ്ടായി എന്ന് മദീനയിലുള്ള ജീവിക്കുന്ന ഒരു മുസ്ലിം അറിഞ്ഞാൽ അവന്റെ മനസ്സിന് വിഷമുണ്ടാകും. സത്യവിശ്വാസിയാണെങ്കിൽ അവന്റെ മനസ്സിന് വിഷമുണ്ടാകും. എന്തുകൊണ്ടാണ് ബോർമയിലെ മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിന് പ്രയാസമുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് സിറിയയിലെയും ഫലസ്തീനിലെയും ഒക്കെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് പ്രയാസമുണ്ടാവുന്നത്? എത്രയോ മുസ്ലിം ചെറുപ്പക്കാരെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പലയിടങ്ങളിലും കൊന്നു, പലയിടങ്ങളിലും കൊന്നു. ചെറിയ ചെറിയ കുട്ടികളെ ആൾക്കാർ, ആൾക്കൂട്ട ആക്രമണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ 15 വയസ്സുള്ള പിഞ്ചോമന കുട്ടികളെ പല ആൾക്കാരും കഴുത്തറത്തു കൊന്നു. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് ഇത് കേൾക്കുമ്പോൾ മനസ്സിന് നീറ്റലുണ്ടാകുന്നത്? അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സത്യവിശ്വാസി സഹോദരനാണ്. അവർ പരസ്പരം തമ്മിൽ ഒരു ഉമ്മ പെറ്റ മക്കളല്ലെങ്കിലും അതുപോലെയാണ് അവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇത്രയും വലിയ മാനസിക ബന്ധമുള്ളവരാണ് മുസ്ലിം ഉമ്മത്ത്. പക്ഷേ ഇന്ന് പലപ്പോഴും തമ്മിൽ തല്ലുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് മുസ്ലിം ഉമ്മത്തിന് പൂർണ്ണ ഇജ്ജത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സഹോദരനാണ്. ലാ യദ്ലിമുഹു, അവൻ അവനോട് ഒരിക്കലും ദുൽമ കാണിക്കുകയില്ല, അക്രമം കാണിക്കുകയില്ല, അവന്റെ സമ്പത്തിൽ അക്രമം കാണിക്കുകയില്ല, അവന്റെ അഭിമാനത്തിൽ അക്രമം കാണിക്കുകയില്ല, അവന്റെ കുടുംബത്തിൽ അക്രമം കാണിക്കുകയില്ല, അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് അക്രമം കാണിക്കുകയില്ല. അവന് സാധിക്കുകയില്ല, അതിന് അവന്റെ ഈമാൻ അതിനെ തടയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വലാ യഖ്ദുലുഹു, വലാ യഖ്ദുലുഹു. അതേപോലെ തന്നെ ഒരിക്കലും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സഹായിക്കാതിരിക്കുകയില്ല, മറ്റൊരു മുസ്ലിമിനെ സഹായിക്കാതിരിക്കുകയില്ല, വഞ്ചിക്കുകയില്ല. മറ്റൊരു മുസ്ലിമിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ കൈവിടില്ല, ഒരിക്കലും കൈവിടില്ല. തന്റെ സഹോദരങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ആക്രമിക്കപ്പെടുന്നെന്ന് കാണുമ്പോഴും ഇവിടെ ആൾക്കാർ ദുആ ചെയ്യുന്നത് എന്തുകൊണ്ടാ? കഴിഞ്ഞ തവണ നിങ്ങൾക്കറിയാം, സിറിയയിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ മദീനയിൽ മശായഖന്മാർ ഖുനൂത് ഓതി, നാസിലത്തിന്റെ ഖുനൂത്. എന്തിനു വേണ്ടിയാ പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാ ഓതിയത്? തന്റെ മുസ്ലിമായ സഹോദരങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അതിന് ഏത് രീതിയിലാണോ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുക, ആ രീതി മുസ്ലിം സ്വീകരിക്കും. മുസ്ലിമാണെങ്കിൽ സ്വീകരിക്കും അവൻ, കാരണം അവന്റെ മനസ്സിൽ ഒരു ബന്ധമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രാജവാദ നെഞ്ചിലേറ്റിയതിന്റെ ഒരു ബന്ധം, ആ ഒരു ബോധം സദാസമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ യഖ്ദിബുഹു, ഒരു മുസ്ലിമായ സഹോദരൻ തന്റെ മുസ്ലിമായ സഹോദരനെ കളവാക്കുകയില്ല. നീ കള്ളനാണെന്ന് പറയില്ല, നീ പറയുന്നത് കളവാണെന്ന് പറയില്ല. മറിച്ച് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും തന്റെ സഹോദരൻ നല്ലതാണെന്നൊരു ചിന്തയുണ്ടാവും, നല്ലതാണെന്ന ചിന്തയുണ്ടാവും. ഇതൊക്കെയാണ് ഈ ആശയങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ സഹാബത്തിന്റെ പ്രവാചകൻ വാർത്തെടുത്തത്. അതുകൊണ്ടാണ് ലോകത്ത് തുല്യതയില്ലാത്ത സമുദായമായി അവർ മാറിയത്. നമ്മൾക്കും സാധിക്കും, നമ്മൾക്കും സാധിക്കും. പക്ഷേ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, ഒരു സമുദായവും സ്വന്തമായിട്ട് മാറുന്നതുവരെ അള്ളാഹു അവരെ മാറ്റില്ല എന്നൊരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ട് ഇന്ന് നമ്മൾ തീരുമാനിച്ചു നോക്കി എനിക്ക് മാറണം, അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുശേഷം പ്രവാചകൻ പറഞ്ഞു, വലാ യഹ്ഖിറുഹു, ഒരു മുസ്ലിമായ സഹോദരൻ മറ്റൊരു മുസ്ലിമായ സഹോദരനെ നിസാരനായി കാണാൻ അവന് സാധിക്കില്ല. ഒരിക്കലും ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ച് മനസ്സിൽ വരില്ല ഇവനൊന്നിനും കൊള്ളാത്തവനാണ്, ഇവനൊന്നിനും കൊള്ളാത്തവനാണ് തുടങ്ങിയ ചിന്താഗതികൾ പ്രിയപ്പെട്ടവർ വരില്ല. മുസ്ലിമാണെങ്കിൽ വരില്ല, ഈമാൻ പൂർണ്ണമാണെങ്കിൽ വരില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ആശയങ്ങളാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആക്രമിക്കാൻ പാടില്ല, സഹായിക്കാൻ വേണ്ടി പറ്റുന്ന മേഖലകൾ സഹായിക്കാതിരിക്കാൻ പാടില്ല, തന്റെ മുസ്ലിമായ സഹോദരനെ അവിശ്വസിക്കാൻ പാടില്ല, തന്റെ മുസ്ലിമായ സഹോദരനെ നിന്ദിക്കാനോ അവഹേളിക്കാനോ വില കുറച്ച് കാണാനോ പാടില്ല, ഒന്നും അനുവദനീയമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. എത്ര വലിയ ആശയമാണ്, എത്ര വലിയ ആശയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഈ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു ആശയം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അടിസ്ഥാനം എന്താണ്? തഖ്‌വയാണ്. അള്ളാഹുവിനെ പേടിയുണ്ടാവണം, അള്ളാഹുവിനെ പേടിയുണ്ടാവണം. ആൾക്കാരോട് വഞ്ചിക്കാതിരിക്കാൻ, ആൾക്കാരുടെ അസൂയയില്ലാതിരിക്കാൻ, ദേഷ്യമില്ലാതിരിക്കാൻ, തെറ്റുന്ന കാരണങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ ഒക്കെ നമ്മൾക്ക് സാധിക്കുന്ന എപ്പോഴാണ്? തഖ്‌വ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ, തഖ്‌വ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. പ്രവാചകൻ പറഞ്ഞു, അത്തഖ്‌വ ഹഹുന, തഖ്‌വ എന്ന് പറയുന്നത് ഇവിടെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, തഖ്‌വ ഇവിടെയാണ്, തഖ്‌വ ഇവിടെയാണ്, തഖ്‌വ ഇവിടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു തരികയാണ്, തഖ്‌വ എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന കാര്യമാണ്, മനുഷ്യന്റെ കൽബിലുണ്ടാവുന്ന കാര്യമാണ്. കൽബിലുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് നമുക്ക് സംസാരിക്കാം എന്നതിനുള്ള തെളിവാണ്. എന്നിരുന്നാലും പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തഖ്‌വ ഇവിടെയാണ്, ഈ സ്ഥാനത്ത്, ഈ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചൊരു പേടിയുണ്ടായാൽ ഈ ആശയങ്ങളൊക്കെ നല്ല രീതിയിൽ വന്നു തുടങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യം ചിന്തിക്കണം. ചില ആൾക്കാർ ഇന്ന് പറയാറുണ്ട്, തഖ്‌വ മനസ്സിന്റെ അകത്തല്ലേ, അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം. ഉദാഹരണത്തിന്, ചില ആൾക്കാർ താടി പിടിച്ചു നടക്കും. താടി വെക്കാൻ പറഞ്ഞ എന്താ പറയാ, തഖ്‌വ മനസ്സിന്റെ അകത്താണ്. തഖ്‌വ മനസ്സിന്റെ അകത്ത് ഉണ്ടാകുന്നതനുസരിച്ചാണ് പുറത്തതിന് പ്രതിഫലം ഉണ്ടാവുക. ഒരു വ്യക്തിയുടെ തഖ്‌വ പൂർണ്ണമാണെങ്കിൽ അവൻ താടി പിടിക്കില്ല, അവൻ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കില്ല, അവൻ മുസ്ലിമായ സഹോദരനോട് വെറുപ്പുണ്ടാകുകയില്ല, വഞ്ചിക്കുകയില്ല, മോശമായ രീതിയിൽ പെരുമാറ്റം നടത്തുകയില്ല, അവനെ കുറച്ചു കാണുകയില്ല, അവനെ നിന്ദ്യനാക്കുകയില്ല, അവനെ കളവാക്കുകയില്ല, അവനെ ആക്രമിക്കുകയില്ല. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഇതൊക്കെ അവൻ ശ്രദ്ധിക്കും. എപ്പോൾ? തഖ്‌വ ജീവിതത്തിൽ ആർജിച്ചെടുക്കുമ്പോൾ, തഖ്‌വ ജീവിതത്തിൽ ആർജിച്ചെടുക്കുമ്പോൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവമായിട്ടൊരു താക്കീത് നമ്മൾക്ക് നൽകുന്നു. ഇന്ന് പല മുസ്ലിമീങ്ങൾക്കും ബാധിച്ചിരിക്കുന്ന വളരെ മോശമായ രോഗം, ബിഹസ്ബി മിരിഇൻ മിനശ്ശരി അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഷെറിൽപ്പെട്ടവനാണ്, മോശപ്പെട്ടവനാണ് എന്ന് പറയാൻ ഒരൊറ്റ കാരണം മതി. എന്താണ് ആ കാരണം? തന്റെ മുസ്ലിമായ സഹോദരനെ വില കുറച്ച് കാണുക, തന്റെ മുസ്ലിമായ സഹോദരനെ നിന്ദ്യനായിട്ട് കാണുക എന്നൊരു കാരണം മതി ഒരുത്തൻ മോശപ്പെട്ടവനാണെന്ന് പറയാൻ. ഒരുത്തൻ മോശപ്പെട്ടവനാണെന്ന് പറയാൻ തന്റെ മുസ്ലിമായ സഹോദരനെ വില കുറച്ച് അവൻ കണ്ടാൽ മാത്രം മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിക്കുന്നു, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം, സമുദായമേ, മുസ്ലിം ഉമ്മത്തെ, നിങ്ങളൊരു കാര്യം പറയുക, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്, നിഷിദ്ധമാണ്. ദമുഹു വമാലുഹു വഇർദുഹു, ഒരുത്തന്റെ സമ്പത്ത് മറ്റൊരുത്തനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്, അർഹതയില്ലാതെ എടുക്കരുത്. അതേപോലെ തന്നെ ഒരുത്തന്റെ രക്തം മറ്റൊരുത്തനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്, അർഹതയില്ലാതെ തേടപ്പെടരുത്. അതേപോലെ തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പത്ത്, അവന്റെ അഭിമാനം, ഇതൊക്കെ ഹറാമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം. ഒരു മുസ്ലിം സഹോദരന്റെ അഭിമാനം ക്ഷതമേൽപ്പിക്കാൻ പാടില്ല, ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല. സഹോദരനെ സംബന്ധിച്ച് മോശം പറഞ്ഞ് നടന്നുകൊണ്ട് ആൾക്കാർക്കിടയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന ഒരു സമുദായത്തിൽ പ്രവണത നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ഇതൊന്നും ഒരിക്കലും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഈ നസീഹത്ത്, ഈ ഒരു നസീഹത്ത് എങ്ങാനും നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് ഉമ്മത്തിനുണ്ടാവുന്ന മാറ്റം നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ഒരു ആഫിയത്തുള്ള കാലഘട്ടം നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി തയ്യാറാവുക. ആരോടും അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, വെറുപ്പില്ലാതെ, ആരോടും പിണക്കമില്ലാതെ അള്ളാഹു നൽകിയിരിക്കുന്ന ജീവിതം അവന്റെ ത്വാഅത്തിലും അവന്റെ മർളാത്തിലുമായിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക, എല്ലാവർക്കും നസീഹത്ത് കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. ഇത്രയും അധികം പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് കുറച്ച് ദീർഘിപ്പിച്ച് സംസാരിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞതിൽ വന്നുപോയിരിക്കുന്ന പിഴവുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിം ഉമ്മത്തിന്റെ സകല ഇസ്സത്തോടു കൂടിയും ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.